സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്റെ പ്രാണൻ ഒരു തകർന്ന അവസ്ഥയിൽ പൊടിയോട് പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം അറിയാം, എങ്ങനെയാണ് ആ പ്രാണനെ ജീവിപ്പിക്കേണ്ടത്? തിരുവചനപ്രകാരം എന്റെ പ്രാണനെ എന്നെ ജീവിപ്പിക്കണമേ. ഇതിന്റെ മറുപടി തന്നെ നമ്മൾ ആ അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്റെ 50-ാം വാക്യത്തിൽ ആ സങ്കീർത്തനക്കാരെ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ 50-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. വീണ്ടും അദ്ദേഹം ഈ 25-ാം വാക്യം ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന മറുപടി 50-ാം വാക്യത്തിൽ കാണുകയാണ്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്താണ്? എന്റെ കഷ്ടതയിൽ എന്റെ. അപ്പം അദ്ദേഹത്തെ ജീവിപ്പിച്ച ദൈവത്തിന്റെ വചനമാണ്. പ്രിയമുള്ള ഒരു ദൈവവചനത്തിലൂടെയാണ് ദൈവം നമ്മോട് പ്രാഥമികമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അനേക ചിന്തകൾ കടന്നു വരാറുണ്ട്. പലരും ദൈവത്തോട് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കുന്നുള്ള ബന്ധത്തിലാണ് ഉപവാസ പ്രാർത്ഥനയെ കാണുന്നത്. തീർച്ചയായിട്ടും പെറ്റീഷൻസ് അതിനകത്തുണ്ട്. ചില ആളുകൾ ഉപവസിക്കുന്നു പറയുമ്പോൾ അവർ ചോദിക്കും, എന്തിനോടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ ഉപവസിക്കുന്നത്? ദൈവത്തിൻ്റെ മനസ്സിലുള്ള നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആവശ്യം, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, ഓക്കെ, ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒത്തിരി പേര് പറയാറുണ്ട്, ബ്രദറെ, എനിക്ക് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. തീർച്ചയായിട്ടും. എങ്കിലും ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന യാഗത്തേക്കാൾ, ഞങ്ങൾ ആ വാക്യം വായിക്കാം. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ദൈവത്തിന്റെ മനസ്സ് നമ്മൾ കണ്ടെങ്കിലേ നമുക്ക് ആ മനസ്സ് അവിടുത്തെ ഹിതപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ.
ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു.
യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. ഇനി ഇംഗ്ലീഷ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അതിന്റെ ഇംഗ്ലീഷ് 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഐ ഡിസൈഡ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ? 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അടുത്ത ആ പേര് ആണെങ്കിലും വായിക്കാം. ഐ ഡിലൈറ്റ് ഇൻ ദ ലോയൽറ്റി. കർത്താവ് പറയുകയാണ്, ഞാൻ ഐ ഡിസയർ, ഞാൻ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുക, ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിന്, എനിക്കിഷ്ടപ്പെട്ട ഒരു വളരെയധികം എന്നെ ടച്ച് ചെയ്ത ന്യൂ സെഞ്ചുറി വേർഷനിൽ ആ വാക്യം ഞാൻ വായിക്കാം. ശ്രദ്ധയോടെ ഇരുന്നാൽ മതി. ഐ വാണ്ട് പീപ്പിൾ ടു ലവ് മീ, നോട്ട് ബേൺഡ് ഓഫറിങ്സ്. ഐ വാണ്ട് പീപ്പിൾ ടു നോ മീ, നോട്ട് സാക്രിഫൈസസ്. ദൈവം പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന്, എന്റെ ജനം എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്റെ ജനം എന്നെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഒരു ചിന്ത ഞാൻ പറയാം. ഇന്ന് ഇത്ര സൗരങ്ങളോടെ കൂടിയിരിക്കുമ്പോൾ, പണ്ടൊക്കെ എന്റെ മനസ്സിൽ ചിന്ത വരും, ദൈവമേ കുറെ പേര് വന്നില്ലല്ലോ എന്ന്. ഇന്ന് ഈ അവസാന കാലത്ത് കർത്താവിന്റെ വരവടുത്തിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇത്രയും പേരെങ്കിലും വന്നല്ലോ, അതിനായി സ്തോത്രം. പ്രിയമുള്ളവരെ, അവിടെ പറയുകയാണ് കർത്താവ്, പറയുന്നത്, ഐ വാണ്ട് മൈ പീപ്പിൾ ടു ലവ് മീ, ഐ വാണ്ട് മൈ പീപ്പിൾ ടു നോ മീ. എന്റെ ജനം എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ജനം എന്നെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം, ഞാൻ ഒരു പ്രസംഗമായിട്ടല്ല പറയുന്നത്, ഒരു ഡൗട്ട് വരുന്നു കാണും. ഈ ഏദൻസിലെ പൗലൂസ് നന്നായിട്ട് പ്രസംഗിക്കുമ്പോൾ പൗലൂസ് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? അവൻ സകലത്തിനും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ മനുഷ്യകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടാത്തവനാ. ഒരേ സമയം തന്നെ ദൈവം ദൈവമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ദൈവത്തോടുകൂടെ വസിക്കുമ്പോൾ ആ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ജീവനുള്ളതായിട്ട് മാറത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പലപ്പോഴും ഒരേ വാക്കുകൾ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഉരുവിട്ട് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോലും ആയിരിക്കത്തില്ല. ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഞാൻ എനിക്ക് എന്നെ കൊണ്ടാകാവുന്നതുപോലെ ഞാൻ കൃപയിൽ ആശ്രയിച്ച് പറയാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യരോട് കൂടെ വസിക്കുക എന്നുള്ളതായിരുന്നു. ദൈവം നമ്മൾ തിരുവനന്തപുരത്തിൽ കാര്യങ്ങൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചാൽ മതി, വാക്യങ്ങൾ എടുക്കുന്നില്ല, ശ്രദ്ധിച്ചാൽ മതി. അതായത് ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയതിന് ശേഷം ദൈവം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവരോടുകൂടെ കൂട്ടായ്മ ആചരിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദത്തോട് സംസാരിക്കുന്നു, ഹവയോട് സംസാരിക്കുന്നു, അവരുമായി ഒരു ഇൻറ്റിമസിയാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. പിശാച് അതാണ് തകർത്തത്, പാപം മൂലം. നമുക്കറിയാം ദൈവം അവരെ സ്നേഹിക്കുകയും പിന്നെ തുടർന്നുള്ള നമ്മൾ വായിക്കുമ്പോൾ പാപം മൂലം ഈ കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയെങ്കിലും ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം എനിക്കിവരോടുകൂടെ ഒരു കൂട്ടായ്മ ആചരിക്കണമെന്നുള്ളതാണ്. ഒരു അന്യോന്യത, ഒരു സ്നേഹബന്ധം, ഒരു ഇൻറ്റിമസി. അതിനുവേണ്ടി ഇസ്രായേലിനെ വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ ദൈവം പറഞ്ഞു, ദൈവത്തിന് അങ്ങനെ ദൈവം പരമപരിശുദ്ധനായതുകൊണ്ട് എല്ലാവരുടെ അടുക്കൽ വന്ന് ചുമ്മാ കൈകൊടുത്ത് അങ്ങനെ, കാരണം പാപിയായ മനുഷ്യനുമായിട്ട് ദൈവത്തിന് അടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളൊരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകത്തിൽ എന്തൊക്കെ വെക്കണം, ആ പെട്ടകം ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ചിലരെ ദൈവം തെരഞ്ഞെടുത്തിട്ട് അവരുമായിട്ട് ദൈവം ഇടപെടുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പുറപാട് പുസ്തകത്തിൽ മോശയോടൊക്കെ നമ്മൾക്കറിയാം, ഒരു സ്നേഹിതനോട് എന്നതുപോലെ മോശയോട് ദൈവം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണും. നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് വചനമൊക്കെ ഒത്തിരി വായിച്ചിട്ടുള്ളവരാ, ദൈവത്തിൻ്റെ മനസ്സെന്താ? ദൈവം പിന്നെ ദാവീദൊക്കെ ആയപ്പോഴത്തേന് ആലയത്തെക്കുറിച്ചുള്ള ചിന്തകളായി, എനിക്ക് അവരുടെ മധ്യത്തിൽ വസിക്കാൻ ഒരാലയം. അങ്ങനെ ഒരാലയം പണിയുന്നുണ്ട്. നമുക്കറിയാം സമാഗമന കൂടാരത്തിൽ പ്രാകാരമെന്നും വിശുദ്ധ സ്ഥലമെന്നും അതിവിസ്ഥലമെന്നും തിരിച്ചിട്ട് ദൈവം മനുഷ്യനുമായിട്ട് സംവദിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. എല്ലായിടത്തും ഒന്നും അങ്ങനെ മനുഷ്യ കയറി ചെല്ലാൻ പറ്റിയല്ല. ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച് യാഗങ്ങൾ കഴിച്ച് ഒരുക്കപ്പെട്ട് ദൈവവും മനുഷ്യനുമായിട്ട് പ്രമാണങ്ങളെ കൊടുത്ത് ഒരു ഇൻറ്റിമസി നഷ്ടപ്പെട്ടു പോയ ഇൻറ്റിമസി സ്ഥാപിച്ചെടുക്കാനാണ് പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം തുടർന്നുള്ള എല്ലാ പുസ്തകങ്ങളിലും ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവർ, അങ്ങനെ ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് പ്ലാൻ എന്തായിരുന്നറിയോ? മനുഷ്യനുമായിട്ടുള്ള ഇൻറ്റിമസി എത്രത്തോളമാകാമോ അത്രത്തോളം ഇൻറ്റിമേറ്റ് ആയിട്ട് മനുഷ്യനുമായി ദൈവം കൂട്ടായ്മ ആചരിച്ചു. എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മസിലു പിടിച്ച് എന്നോ? ഇപ്പോൾ എനിക്കൊരു കാര്യം ദൈവം എന്നെ പഠിപ്പിച്ചു, ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ എന്നേക്കാളധികം ദൈവം എന്നോട് കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളിവിടെ നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ നാം ഒരു ദിവസം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ബോധ്യം ഉണ്ടെങ്കിലേ നമുക്ക് ദൈവമായ ഒരു ഇൻറ്റിമസിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അങ്ങനെ നിങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ദൈവം നിറവേറ്റി. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അതായിരുന്നു, തൻ്റെ പുത്രനെ ദൈവഭൂമിയിലേക്ക് അയച്ചു, അവരിലൊരുവനായിട്ട് അയച്ച് അവരുടെ കൂടെ വസിച്ച് തൻ്റെ പിതാവിൻ്റെ ഹൃദയം അവർക്ക് വെളിപ്പെടുത്തി. ദൈവം ക്രൂശിൽ വെച്ച് നമ്മൾ മുമ്പേ കേട്ടതുപോലെ ആ രക്ഷാകര പദ്ധതി നിർവഹിച്ച് ദൈവം ഒരു ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു വഴി അവിടെ തുറക്കുക. കൃപയാൽ നമ്മൾ ഈ കൃപായോഗത്തിലായിരിക്കുന്ന നമ്മളാണ് ദൈവവുമായിട്ട് ഏറ്റവും അധികം അടുക്കുവാൻ തക്കവണ്ണം നമുക്കാണ് ദൈവം ഒരു ഭാഗ്യം തന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് അവരുടെ കൂടെ ഇരുന്നു, പക്ഷേ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേലയച്ചു. അവരുടെ മേലല്ല അയച്ചത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങളറിയുന്നില്ലയോ? കർത്താവരോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധരായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തിനാണെന്നറിയാമോ? ഞാൻ അവരുടെ ഇടയിൽ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. യോഹന്നാന്റെ ലേഖനമായപ്പോൾ അവസാനം ഒറ്റ കാര്യം മാത്രമേ എഴുതിയുള്ളൂ, അവനിൽ വസിപ്പീൻ, അവനിൽ വസിപ്പീൻ, അവനിൽ വസിപ്പീൻ. ഹല്ലേലൂയ. വെളിപാട് ദിവസം അവസാനിക്കുന്ന ഇങ്ങനെയാണ് അതിൻ്റെ പൂർത്തീകരണം. ഇവിടെ കർത്താവിനുണ്ട് കൂടെ വസിച്ച്, കർത്താവ് ഉള്ളിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഉള്ളിൽ വന്ന് വസിച്ച്, ഉള്ളിലിരിക്കുന്ന അവൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായി ആരാധനയിൽ ഒന്നിച്ചു ചേർന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുന്നവൻ തൻ്റെ ശരീരം ആകുന്ന ആ ഒരു അവസ്ഥ വിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യമായിരിക്കുമ്പോൾ വെളിപാട് ദിവസം എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവം താൻ അവരുടെ ദൈവമായിരിക്കുന്നു, അവർ അവൻ്റെ ജനമായിരിക്കുന്നു, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. സി കണ്ടോ, ഉൽപ്പത്തി പുസ്തകം തൊട്ട് ദൈവത്തിൻ്റെ ആ ഒരു മനോഹര പദ്ധതി വെളിപാട് പുസ്തകം അവസാനമാകുമ്പോൾ മനുഷ്യരുടെ കൂടാരമടിച്ച് അവൻ അത്രമാത്രം അത്രമാത്രം ദൈവവും മനുഷ്യനുമായി ഒന്നായിത്തീരുന്ന ഒരവസ്ഥയാണ് തിരുവചനത്തിൻ്റെ സാരമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ 15 ഇങ്ങനെ പഠിപ്പിച്ചത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്റെ കർത്താവ് പറഞ്ഞു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ കഴിയത്തില്ല. പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ കർത്താവ് അടുത്ത വചനം പറഞ്ഞു, നിങ്ങൾ എന്നിലും പറഞ്ഞാട്ടെ, എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും, അത് നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അറിയ, കർത്താവേ ഈ വചനങ്ങളെ ഒരു വെളിപ്പാടായിട്ട് നീ ഞങ്ങൾക്ക് തരണമേ. ഈ വചനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അറിവായിട്ടല്ല, ഒരു സ്വർഗീയ വെളിപ്പാടായിട്ട്, ക്രിസ്തു മുന്തിരിവള്ളിയാണെന്നും ഞാനൊരു കൊമ്പാണെന്നും എനിക്കൊരിക്കലും ഫലം കായ്ക്കാൻ കഴിയത്തില്ലെന്നും ഞാൻ കായ്ക്കുന്ന ഫലങ്ങളെല്ലാം ഗലേഷ്യൻസ് 5:19 കാണുന്ന ആ നീണ്ട ലിസ്റ്റാണെന്നും ക്രിസ്തു എപ്പോഴൊക്കെ എന്നിൽ വസിപ്പാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നോ, അവനിൽ ഞാൻ വസിക്കുന്നോ, അപ്പോഴൊക്കെ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെടും എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥമായി ഐൻറ്റിമസിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വേർഡ് ഞാൻ പറയാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സും നമുക്ക് മനസ്സിലായി നമ്മുടെ കൂടെ ആയിരിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നതല്ല. പ്രേയർ ഈസ് മോർ ദാൻ ഗെറ്റിംഗ് തിങ്സ് ഫ്രം ഗോഡ്, ദാറ്റ് ഇസ് ചൈൽഡ്ഹുഡ് പ്രേയർ. ആദ്യകാലങ്ങളിൽ നമ്മൾ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി, തീർച്ചയായിട്ടും ദൈവമാണ് നമ്മുടെ സകലവും നടത്തുന്നത്. പ്രേയർ ഈസ് ദ നാച്ചുറൽ എക്സ്പ്രഷൻ ഓഫ് അബൈഡിംഗ് ലൈഫ്. നിരന്തരമായി വസിക്കുന്നവൻ്റെ പുറത്തേക്കൊഴുകുന്ന എന്തോ ഒന്നാണ് പ്രാർത്ഥന. രണ്ടാമതായി, പ്രേയർ ഈസ് എ കമ്മ്യൂണിയൻ അസ് ബിറ്റ്വീൻ ദ ലവേഴ്സ്. രണ്ട് സ്നേഹിതന്മാർ സ്നേഹിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള കൂട്ടായ്മയാണ് പ്രാർത്ഥന. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസോർട്ട് ടു ദ പ്രേയർ. നമ്മൾ എന്തിനാ പ്രാർത്ഥനയ്ക്ക് പോകുന്നതെന്ന് അറിയോ? ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ എന്തിനാ, നിങ്ങൾ ആരോടെയും ചോദിക്കുക, എന്തിനാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറയണം, വി റിസോർട്ട് ടു ദ പ്ലേസ് ഓഫ് പ്രേയർ ബിക്കോസ് വി വാണ്ട് ജീസസ് ക്രൈസ്റ്റ്, വി വാണ്ട് ഹിം, അവനോടുകൂടി ആയിരിക്കുവാൻ. പ്രേയർ ഈസ് ദ ഔട്ട്ബ്രീത്തിങ് ഓഫ് ഇന്നർ ലൈഫ്. ഉള്ളിലുള്ള ആന്തരിക ജീവിതത്തിന്റെ, ജീവന്റെ ഒഴുക്കാണ് പ്രാർത്ഥന. ഇപ്പോഴുള്ള 3 ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകൾ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട, എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് ഈ ജീവജലത്തിന് നദി ഒഴുകാത്തതിന്റെ കാരണം കൂടെ പറയാം. നമുക്ക് കർത്താവ് നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിപ്പീൻ, നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, എന്റെ സ്നേഹം നാം ഇന്നലെ കേട്ടു, എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടി ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവർ, ഞങ്ങൾ ഈ വാക്യങ്ങൾ വീണ്ടും 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 പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ഉള്ളിൽ പതിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ക്യാമ്പുകൾ, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന, സൺഡേ സർവീസ്, പിന്നെ കൂട്ടായ്മയങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര ജീവന്റെ സമൃദ്ധി അനുഭവിക്കും. പക്ഷെ നമ്മുടെ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതുപോലെ എന്താണ് ഇതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ഡള്ളായി പോകുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഡ്രൈ ആയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഭാഗത്തെ പ്രോബ്ലം അല്ലത്. ഇവിടെ നാം ആയിരിക്കുന്നത് പോലെ നമുക്ക് കർത്താവിൽ വസിക്കുന്നെങ്കിൽ അവിടെയും നാം ആയിരിക്കും. അപ്പോഴാണ് നാം എപ്പോഴും സന്തോഷിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആ ചാനൽ നമ്മളിന്ന് ഈ പ്രാർത്ഥന ദിവസം ചിന്തിക്കുന്നറിയോ, ദൈവത്തിൽ നിന്നുള്ള ആ കണക്ഷൻ അല്ലെങ്കിൽ ആ ചാനല്, അവിടെ എവിടെയാണ് ഒരു കുഴപ്പം വന്നിരിക്കുന്നത്, അത് നമ്മൾ കണ്ടെത്തുക. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പാട് തരും, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകിയിട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ എവിടെയാണ് എനിക്കൊരു തടസ്സമുണ്ടായിട്ടുള്ളത്. ഒരിക്കലൊരു ഒരു മലഞ്ചെരുവിലുള്ള ഒരു ഗ്രാമത്തിൽ ഈ മലയുടെ സൈഡിൽ ഒരു വലിയ ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്കിൽ നിന്ന് ഒരു പൈപ്പിലൂടെ ആ താഴത്തുള്ള വില്ലേജിൽ മുഴുവൻ വെള്ളമെത്തുമായിരുന്നു. ഒരു ദിവസം ഒരു സ്ത്രീ രാവിലെ എഴുന്നേറ്റിട്ട് പൈപ്പ് തിരിക്കുമ്പോൾ വെള്ളമില്ല, ഒറ്റ വീട്ടിൽ പോലും വെള്ളമില്ല. അപ്പൊ ഇവർ ചിന്തിച്ചെന്നറിയോ, ആ ലേക്ക് വറ്റിപ്പോയി. അങ്ങനെ ഇവര് ഗ്രാമക്കാരെല്ലാം കൂടെ മേലെ ആ ലേക്കിന്റെ അവിടെ ചെല്ലുമ്പോ ഉണ്ടല്ലോ, ലേക്ക് വെള്ളം നിറഞ്ഞു കിടക്കുക, പക്ഷെ താഴത്തുള്ളതുകൊണ്ട് ഡ്രൈ ആ. അങ്ങനെ അവര് അവിടുത്തെ അറിയാവുന്ന ആളുകളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോ എന്നറിയോ, ഈ വരുന്ന വാട്ടർ സപ്ലൈയുടെ പൈപ്പിനകത്ത് ഏതോ ഒരു ഇരുമ്പിന്റെ കഷ്ണോ സംതിങ് ഒരു കാര്യം വന്ന അടഞ്ഞിരിക്കുക. സംഭവിച്ചെന്നറിയോ, റിസർവോയർ നിറഞ്ഞു കിടക്കുക. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവില്ലാത്ത ശക്തി, റിസറക്ഷൻ പവർ, അത് നിറഞ്ഞിരിക്കുക. അതിനൊരു കുറവും വന്നിട്ടില്ല. പക്ഷേ ആ റിസറക്ഷൻ പവർ നമ്മളുമായി കണക്റ്റഡ് ആയിരിക്കുന്ന ആ ഒരു ചാനലിൽ എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫലങ്ങൾ കായ്ക്കുന്നത്. നമ്മുടെ ഫലങ്ങൾ എന്താന്ന് നമുക്കറിയാം. ഇന്ന് പകൽ നാം പ്രാർത്ഥനയിൽ കർത്താവിന്റെ സന്നിധി ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം, കർത്താവ് എവിടെയാണ് കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനാണോ കർത്താവെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ, അത് പരിശുദ്ധാത്മാവിൻ്റെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പകരം. പ്രിയമുള്ളവരെ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിനുള്ള കൂട്ടായ്മയിൽ, നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് ഞങ്ങളുടെ കൂട്ടായ്മയെ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു കർത്താവിനോടുമാകും. യേശുവിനോട് ആളുകൾ ചോദിച്ചു, യോഹന്നാന്റെ പരീശന്മാരും യോഹന്നാന്റെ ശിഷ്യന്മാരോട് ഒരുമിച്ചാ വന്ന് ചോദിച്ചേ, കർത്താവേ ഞങ്ങൾ കണ്ടവാൻ ഉപസിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാരെന്താ ഉപസിക്കാത്തത്? കർത്താവ് ഇമ്മീഡിയറ്റ് പറഞ്ഞ വേടൻ എന്നറിയോ, മണവാളൻ, ബ്രൈഡ് ഗ്രൂം. മണവാളൻ കൂടെയുള്ളപ്പോൾ ബോസെന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം, ബ്രൈഡ് ഗ്രൂം. മണവാളൻ കൂടെയുള്ളപ്പോൾ അവരെങ്ങനെ ഉപസിക്കുന്നു? മണവാളവിടെ വിട്ടുപിരിയുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഉപവാസമില്ല, കാരണം മണവാളൻ അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, കർത്താവേ ഈ ഒരു കൂട്ടായ്മയിലേക്ക്, സ്നേഹ കൂട്ടായ്മയിലേക്ക് എന്നെ നടത്തണമേ. അപ്പൊ നമ്മളിവിടെ നമ്മൾ എപ്പോഴും ദൈവത്തിൽ, ലോർഡ് വാട്ട് വേണം, ലോർഡ് കർത്താവ് എന്താ വേണ്ടേ? നമ്മൾ ഹോശേയ 6:6 നമ്മുടെ ചെവിയിൽ മുഴങ്ങും, ഐ വാണ്ട് മൈ പീപ്പിൾ ടു ലവ് മീ, എന്റെ ജനമെന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And I want my people to know me. I want this more than burnt offerings or sacrifices. കർത്താവേ നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ ആത്മാവിൽ അറിയുവാൻ എന്നെ സഹായിക്കണമേ. Lord, that is your desire. കർത്താവേ ഈ ഉപവാസത്തിന്റെ ദിവസങ്ങളിൽ മറ്റനേക കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കുമായിരിക്കും, പക്ഷേ കർത്താവേ ഏകസത്യതയുമായി നിന്നെ യഥാർത്ഥത്തിൽ അറിയുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ മുട്ടുമടക്കുമ്പോൾ ഒന്നാമത് വിശ്വാസത്താൽ മനസ്സിലാക്കുക, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ലിവ്സ് ഇൻ മീ. ആ ഒരു ചിന്തയിലേ പ്രാർത്ഥിക്കാവുള്ളൂ. മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. 2, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. 3, കർത്താവേ നീയുമായിട്ടുള്ള കൂട്ടായ്മ തടഞ്ഞിരിക്കുന്ന എന്താണെങ്കിലും കർത്താവേ എൻ്റെ ജീവിതത്തിൽ അതിനെ കണ്ട് അതിനെ റിമൂവ് ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 4, ആത്മാവിൽ നടക്കുവാനായി നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ ഈ പ്രാർത്ഥന കഴിഞ്ഞ് തീരുമ്പോൾ വീണ്ടും എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ നടക്കാനല്ല കർത്താവേ, ബൈബിൾ പറയുന്നു ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. വീണ്ടും തിരുവനെ നമ്മളെ ഓർപ്പിക്കുകയാണ്, ക്രിസ്തുവിൽ നിന്ന് ജീവനെ ഡ്രോ മൊമെന്റലി അപ്പോൺ ദ ഇൻ ലിവിംഗ് ക്രൈസ്റ്റ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിൽ ആകുന്ന മുന്തിരിവള്ളിയിൽ നിന്ന് നിരന്തരമായി ആ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകട്ടെ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവെ നീ മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ആ ഒരു കൂട്ടായ്മയിലേക്ക് നമുക്ക് ഈ പകൽ നമുക്ക് കടന്നു വരാം. ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം നമ്മെ പുലർത്തുവാൻ മതിയായവനാണ്. ദൈവം നമ്മുടെ പിതാവാണ്. അവിടെ നമ്മുടെ മണവാളനാണ്. അവിടെ നമ്മുടെ സ്നേഹിതനാണ്. അവിടെ നമ്മുടെ ഇടയനാണ്. അവിടെ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. നമുക്കിതൊക്കെയും അറിയാം. ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കണം. ഫിൽ യുവർ ലൈഫ് വിത്ത് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിറയ്ക്കാം. വചനങ്ങളാൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സുകളെ നമുക്ക് നിറയ്ക്കാം. കർത്താവേ, ആ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ നീ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്തമ ഗീതങ്ങളൊരു വാക്യോടെ വായിച്ചാൽ അവസാനിപ്പിക്കാം. രണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം. ഉത്തമ ഗീതങ്ങൾ രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് ഇവിടെ കർത്താവാണ് സംസാരിക്കുന്നത്. പ്രിയല്ല സംസാരിക്കുന്നത്, കർത്താവാണ് സംസാരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? അവിടെ പറയുകയാണ്, എഴുന്നേൽക്കുക, എറൈസ്, എഴുന്നേൽക്കുക. അടുത്തത്,
എന്റെ സുന്ദരി വരിക.
ആ,
ശീതകാലം കഴിഞ്ഞു.
തണുപ്പ് കാലങ്ങൾ, അതായത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു നടന്ന കാലങ്ങൾ, ശീതകാലം കഴിഞ്ഞു. വിന്റർ ഈസ് പാസ്റ്റ്. ശീതകാലങ്ങൾ എന്ന് പറഞ്ഞാൽ തണുപ്പിന്റെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അടുത്തത്,
മഴയും മാറിപ്പോയല്ലോ.
മഴ അല്ലെങ്കിൽ ശീതകാലം എന്നൊക്കെ പറഞ്ഞാൽ അതെ, തണുപ്പ്, ആത്മീയമായിട്ടുള്ള മന്ദതയുടെയും തണുപ്പിന്റെയും കാലങ്ങൾ കഴിഞ്ഞു. കർത്താവ് നമ്മളെ ഹൃദയത്തെ ഉണർത്തട്ടെ. അടുത്തത്,
പുഷ്പങ്ങൾ ഭൂമിയിൽ കാണാൻ വരുന്നു.
സീ, പുഷ്പങ്ങൾ, ഫ്ലവേഴ്സ് അപ്പിയർ ഓൺ ദ എർത്ത്. നമ്മളെ ആത്മാവിൽ ഇത് കണ്ടേ. കർത്താവ് പറയും, എഴുന്നേറ്റേ. കർത്താവ് നമ്മളോട് പറയുകയാണ്, എന്തിനാണ് അവിടെ കിടക്കുന്നത്? എറൈസ്, എഴുന്നേൽക്കുക. എറൈസ് മൈ ബിലവഡ്. എന്നിട്ട് പറയുകയാണ്, എന്താ കർത്താവ്? കർത്താവ് പറയുന്ന അവിടെ, പ്രിയല്ല കർത്താവ് പറയുന്നത്, കർത്താവ് പറയുന്ന വാക്യം ഇതാണ്, എഴുന്നേറ്റ്. നമ്മളോട് വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ, കർത്താവിനുള്ള കൂട്ടായ്മയിൽ കർത്താവ് നമ്മോട് പറയട്ടെ, എറൈസ്, എഴുന്നേറ്റാട്ടെ. നമ്മൾ ആ ഉറക്കത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഡൾനെസ്സിൻ്റെ അവസ്ഥ, ഡ്രൈനെസ്സിൻ്റെ അവസ്ഥ, അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മെ ഉണർത്തുകയാണ്, എഴുന്നേൽക്കുക. അടുത്തത്,
വള്ളിത്തെ
പുഷ്പങ്ങൾ ഭൂമിയിൽ കാണാൻ വരുന്നു എന്ന് നോക്കിയാൽ കർത്താവ് പറയുക, ഉറക്കത്തിലുള്ള തട്ടിയിരുന്നില്ല. ദി സീ, ദ ഫ്ലവേഴ്സ് അപ്പിയർ ഓൺ ദ എർത്ത്. ഇതിനുമുമ്പ് ഫ്ലവേഴ്സ് ഇല്ലായിരുന്നു, പക്ഷേ സീസൺ വന്നപ്പോൾ ഫ്ലവേഴ്സ് അപ്പിയർ ഓൺ ദ എർത്ത്. അടുത്തത്,
വള്ളിത്തല മുറിക്കും കാലം.
വള്ളിത്തല എന്ന് പറഞ്ഞാൽ മുറിക്ക, ഈ എന്താ പറയുന്നേ, നടീലിന്റെ കാലം, അല്ലെങ്കിൽ കൊമ്പുകൾ മുറിച്ചു നടുന്ന കാലം വന്നിരിക്കുന്നു. സി, കർത്താവ് പറയുക, ഡ്യൂ നോ ദ ടൈം. സമയത്ത് കർത്താവ് ചോദിക്കുന്നു, എന്തിനാണ് ഉറങ്ങുന്നത്? എന്താണ് ഡള്ളായിട്ടിരിക്കുന്നത്? കാരണം കർത്താവ് പറയാണ്, സി, നീ നോക്കിക്ക, എഴുന്നേറ്റ്. നമ്മൾ അങ്ങനെ തന്നെ നമ്മോട് പറയണം, എഴുന്നേറ്റാട്ടെ. അറൈസ്, അറൈസ് മൈ ബിലവഡ്. എന്നിട്ട് ആദ്യം പറയാം, എന്താ അറിയോ, ആദ്യം പറഞ്ഞ കാര്യം, തണുപ്പ് കാലം കഴിഞ്ഞുപോയി, മഴയൊക്കെ പോയി, മഴയുടെ ഒക്കെ കാലം കഴിഞ്ഞു. ഫ്ലവേഴ്സ് അപ്പിയർ ഓൺ ദ എർത്ത്, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണാൻ വരുന്നു. അടുത്തത്, വള്ളിത്തല മുറിക്കും കാലം എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ നടുന്ന കാലങ്ങൾ, വിതയുടെ കാലങ്ങൾ വന്നിരിക്കുന്നു. അടുത്തത്,
കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കും.
ബ്യൂട്ടിഫുൾ, ദ സിംഗിങ് ഓഫ് ദ ടർട്ടിൽ ബേർഡ്സ്, വോയിസ് ഓഫ് ദ ടർട്ടിൽ ഇസ് ഹേർഡ് ഇൻ അവർ ലാൻഡ്. പറയാമോ എന്താണ് വോയിസ് ഓഫ് ദ ടർട്ടിൽ? ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിലൊക്കെയും കേൾക്കുന്നു. എന്താ കേൾക്കുന്നറിയോ? ആത്മാവ് മണവാട്ടിയും എന്താ പറയുന്നത്? വരിക, കം. ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് സേസ് കം, വരിക. ആത്മാവ് മണിയോണ്ടി പറയുക, വരികയാണ്. കുറുപ്രാവിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുകയാണ്. അടുത്തത്,
അത്തിക്കായകൾ പഴുക്കുന്നു.
ഹാ, അത്തിക്കായകൾ നമുക്കറിയാം. അത്തിക്കായകൾ പ്രൊഫസീസ്, അത്തിയെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അത് പഴുക്കുക, പഴുക്കുക എന്ന് പറഞ്ഞാൽ ഇത് പറിക്കാൻ സമയമായി. കർത്താവിന്റെ വരവെടുത്തിരിക്കുകയാണ്, കർത്താവിന്റെ വരവെടുത്തിരിക്കുകയാണ്. ഇസ്രായേലിനെ നോക്കുക, പ്രൊഫസിയെക്കുറിച്ച് പഠിക്കുന്ന സൗരങ്ങളെ, നിങ്ങൾ ഇസ്രായേൽ, ലുക്ക് അറ്റ് ഇസ്രായേൽ. കർത്ത ഇസ്രായേലിനെ നോക്കുക, അത്തിക്കായകൾ പഴുക്കുന്നില്ലയോ? കർത്താവ് പറയുകയാണ് എറൈസ്, എഴുന്നേറ്റാട്ടെ. അപ്പൊ നമ്മൾ വെക്കുക, ഓഹ് നമ്മൾ പിന്നെ ഇരിക്കുക. കർത്താവ് എന്താ വടുത്ത റീസൺ? കർത്താവ് പറഞ്ഞ റീസൺ എന്നൊക്കെയാണെന്നറിയോ? ഒന്ന് പറയുന്നത് നമുക്ക് നടാനുള്ള സമയമുണ്ടോ, രണ്ടാമത് പറയുകയാണ് സീ ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത സീഡാ അല്ലെങ്കിൽ അടുത്ത ഫ്രൂട്ടാ. അടുത്ത പറയുകയാണ് അത്തിക്കായ്ക്കൾ, ദ ഫിക് ട്രീ പുട്ട് ദേർ ഗ്രീൻ ഫിക്സ്. അത്തിക്കായ്കൾ പഴുക്കാൻ തുടങ്ങുക, എന്നുവെച്ചാൽ ഫലം പറിക്കാൻ വേണ്ടി അവൻ വരുക. അടുത്തത് മുന്തിരിവള്ളി പൂത്ത്
സുഗന്ധം വീശുന്നു.
ദ വൈൻസ് വിത്ത് ടെൻഡർ ഗ്രേപ്സ് ഗിവ്സ് എ ഗുഡ് സ്മെൽ. എന്താണ് മുന്തിരിവള്ളിയുടെ സുഗന്ധം? എന്താ എന്താണ് നമ്മൾ പാടാറില്ലേ, പകർന്ന തൈലം പോലെ നിന്റെ നാമം പാരിൽ. കർത്താവേ നിന്റെ നാമം, ഒന്ന് ഒന്നത് കർത്താവിന്റെ സൗരഭ്യം, രണ്ട് ദ പെർഫ്യൂം ഓഫ് ദ ചർച്ച്. മുന്തിരിവള്ളി പൂക്കുകയാണ്, പൂത്തിട്ട് സുഗന്ധം നമുക്കറിയാം, ഫ്രാഗ്രൻസ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്, അത് വീശുകയാണ്. എന്നിട്ട് കർത്താവ് പിന്നെയും പറയുകയാണ്, എന്താണ്? എഴുതട്ടെ, പറഞ്ഞട്ടെ,
എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക.
പിന്നെയും പറയണേ, എറൈസ് മൈ ബെലവഡ്, കം അവേ വിത്ത് മീ, നീ എന്റെ കൂടെ വരിക. അടുത്ത വചനം,
എന്റെ സുന്ദരി വരിക,
ആ
പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ,
ആ
ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ.
ഇത് 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 മണവാളനാണ് പറയുന്നത് കേട്ടോ. മണവാളം പിരിയുമ്പോൾ ഉപസിക്കുന്നു പറഞ്ഞ മണവാളൻ പറയുകയാണ്, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഐ വാണ്ട് മൈ പീപ്പിൾ ടു. കർത്താവാണ് ഇനീഷ്യേറ്റ് എടുക്കുന്നത് ഇവിടെ. എന്നിട്ട് എന്താ പറഞ്ഞറിയോ, കർത്താവ് പറഞ്ഞറിയോ, ഞാൻ നിന്റെ മുഖം ഒന്ന്
കാണട്ടെ.
നമ്മൾ തിരക്കടിച്ച് ഓടുക, കർത്താവ് പറയും സ്റ്റോപ്പ്, ഒന്ന് നിന്നാട്ടെ, നിന്റെ മുഖമെങ്കിലും ഞാനൊന്ന് കാണട്ടെ. ചില പറയത്തില്ല, നമ്മൾ പിള്ളേരൊക്കെ പിള്ളേരോ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ തിരക്കടിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഒരു മിനിറ്റ് ഒന്ന് നിന്നേ, മുഖമില്ലൊന്ന് കാണട്ടെ. എന്നുവെച്ചാൽ ഫുൾ ബിസിയാണ് എല്ലാവരും, ഫുൾ ഓട്ടത്തിലാണ്. കർത്താവ് പറയാണ്, പാഴയുടെ പിളർപ്പിലും കടുന്തൂക്കിന് മറവിലിരിക്കുന്ന എന്റെ പ്രാവേ, മൈ ഡാവ്, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ. ലെറ്റ് മീ സീ ദൈ കൗണ്ടനൻസ്, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. അടുത്തത്
നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്, ദിസ് ഈസ് പ്രയർ. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇനി പഴയ കഥകളിലേക്കൊന്നും പോകുന്നില്ല. കർത്താവ് ചോദിക്കുകയാണ്, ലെറ്റ് മീ ഹിയർ ദൈ വോയ്സ്. പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ആകെ ഡള്ളായി പോയി, പ്രാർത്ഥിക്കാൻ സമയമില്ല, പ്രാർത്ഥനയേ ഇല്ല. ഇപ്പൊ കർത്താവ് പറയുകയാണ്, എറൈസ് മൈ ബിലവഡ്, ഐ വാണ്ട് ടു ഹിയർ യുവർ പ്രയർ, ഐ വാണ്ട് ടു ഹിയർ യുവർ വോയ്സ്, ഐ വാണ്ട് ടു സീ യുവർ ഫേസ്. ഞാൻ പറയും, നമ്മൾ വചനം വായിക്കുമ്പം ഇതൊക്കെ വേറെ ആരോട് സംസാരിക്കും നമ്മൾ ചിന്തിക്കരുത്. എപ്പോഴും പേഴ്സണലി ഞാൻ പറയാം, നിങ്ങളുടെ നിങ്ങളെപ്പോഴും ബൈബിൾ തുറക്കും, ഇത് മുഴുവൻ നിങ്ങളുടെ പേരായിരിക്കണം. എവരിവേർ, നിങ്ങൾ ഈ ബൈബിൾ മുഴുവൻ നിങ്ങളുടെ പേരെഴുതി വെച്ചതായിട്ട് നിങ്ങൾ കാണണം. എന്നിട്ട് ഓരോ വചനവും നിങ്ങളുടെ പേര് വെച്ച് വേണം വായിക്കാം. കഥ പറയുകയാണ്, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന് മറവിലിരിക്കേണ്ട പ്രാവേ, ഐ വാണ്ട് ലെറ്റ് മീ സീ, ലെറ്റ് മീ സീ. കഥ പറഞ്ഞു കേട്ടോ, ലെറ്റ് മീ, നിന്റെ മുഖം ഒന്ന് ഒന്ന് കാണാൻ നീ ഒന്ന് അനുവദിച്ച്. ലെറ്റ് മീ ഹിയർ ദൈ വോയ്സ്, നിന്റെ ശബ്ദം. ഇപ്പൊ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പം, പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല സഹോദരങ്ങളെ, ഓൾവേസ് നമ്മുടെ ശബ്ദം കർത്താവിന് പ്രിയങ്കരമാണ്. എന്നിട്ട് കർത്താവ് പറയുന്നതെന്നറിയോ, നിന്റെ സ്വരം ആരും പറയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ പാട്ടുപാടുന്ന ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ട് നല്ലതായിട്ട് പാട്ടുപാടുന്നത്, ബാക്കി നമ്മളാരും വലിയ പാട്ടുകാരൊന്നും അല്ല. നമ്മളാരെല്ലാം പാട്ടുപാടുവോ വല്ലതൊക്കെ പറയുന്ന ആളുകൾ പറയും, ഇതെന്തോ ഒരു വോയിസാ, ഞങ്ങളൊക്കെ പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാടുന്ന. പക്ഷെ കർത്താവ് പറയാണ്, സ്വീറ്റ് ഈസ് ദൈ വോയിസ്. ഇതാരെങ്കിലും പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വോയിസ് സ്വീറ്റാണ്? പക്ഷെ കർത്താവ് പറയാണ്, സ്വീറ്റ് ഈസ് ദൈ വോയിസ്, നിന്റെ സ്വരം ഭയങ്കര സ്വീറ്റാ കേട്ടോ. കർത്താവ് ഈ നമ്മൾ ഈ എന്നാ പറയുന്നത്, എൻ്റെ ഒരു പറയുമല്ലോ, എന്താ ഈ പൊള്ളവാക്കടിക്കുകയല്ല കർത്താവ്. നമ്മൾ ചിലരെ കാണുമ്പോൾ ചുമ്മാ പറയുമല്ലോ, ആ കൊള്ളാം കേട്ടോ. കർത്താവ് ഒരിക്കലും അങ്ങനെ പറയുന്നതല്ല, ഹൃദയം അവൻ പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൽ നിന്നേ പറയത്തുള്ളൂ. കർത്താവ് പറഞ്ഞുതരാം ഒരു കാര്യം, എന്നറിയോ, നിന്റെ സ്വരം ഇമ്പമുള്ളതാ, സ്വീറ്റ് ഈസ് ദൈ വോയ്സ്, നിന്റെ സ്വരം കർത്താവ് എനിക്ക് ഭയങ്കര ഇമ്പമാത്. ഇനി അടുത്തതാണ് ഏറ്റവും രസം, എനിക്ക് ആ എന്നെ നോക്കിയാലും പറയും, നിങ്ങളെ നോക്കി പറയുന്നത് എനിക്കറിയത്തില്ല. എന്താണ്, എന്തോ നിന്റെ മുഖം, ദൈ കൗണ്ടനൻസ് ഈസ് ലവ്ലി, നിന്റെ മുഖം സൗന്ദര്യമുള്ളതാ, ബ്യൂട്ടിഫുൾ, റേഡിയന്റ്, ഫുൾ ഓഫ് സ്പ്ലെൻഡർ. കർത്താവ് നമ്മൾ എന്തെന്നറിയോ, ഈ വചനങ്ങളെ കൊണ്ട് നമ്മളെ തന്നെ ഉത്സാഹിപ്പിക്കണം. മൈ സ്റ്റോറി എന്ന് പറയുന്ന സെൽവിൻ ഗ്യൂസ് എഴുതിയ ജീവചരിത്രത്തിൽ ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി, അത് അതിന്റെ മധ്യത്തിലാണ് അദ്ദേഹം ആ 40 വർഷം ഡെയിലി റീഡിങ്സ് എഴുതിയത്. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാനൊരു സ്പിരിച്വൽ ക്രൈസിസിലൂടെ കടന്നുപോയി, ഒരു ഡ്രൈനെസ്സിലൂടെ ഞാൻ കടന്നുപോയി. ചർച്ച് ഞാൻ പോകുന്നുണ്ട്, ബൈബിളിൽ ഞാൻ വായിക്കുന്നുണ്ട്, എഴുതേണ്ട കാര്യങ്ങൾ അത്യാവശ്യം എഴുതുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ബട്ട് എനിക്ക് ആ സ്വീറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയി. അതായത് ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുക, ലോർഡ് വാട്ട് ഈസ് ലോർഡ്, കർത്താവ് എന്താ കർത്താവ് നീയൊന്നും പറയാത്ത, എന്താ നീയൊന്നും മിണ്ടാത്ത. അദ്ദേഹം പറയാണ്, ഞാൻ ഇന്നും ആ ദിവസം ഓർക്കുന്നു, ആ ദിവസം ഇപ്പോഴും എനിക്കറിയാം. ഒരു ദിവസം ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ദൈവവചനം എന്നോട് സംസാരിച്ചു, അറൈസ് മൈ ബിലവഡ്, എന്റെ പ്രിയെ നീ എഴുന്നേൽക്കുക, എന്റെ സുന്ദരി വരിക, ദ വിന്റർ ഈസ് പാസ്റ്റ്, ദ റെയ്നി സീസൺ ഈസ് ഗോൺ, വള്ളിത്തലമുറിക്കും കാലം വന്നിരിക്കുന്നു, ദ വോയിസ് ഓഫ് ദ ടട്ടിൽ ഹേർഡ് ഇൻ അവർ ലാൻഡ്. അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നു. പ്രിയ സൗരങ്ങളെ, ഞാൻ ഈ മെസ്സേജിന്റെ അവസാനത്തിൽ എപ്പോഴേടിയോ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, കർത്താവിനുള്ള ഇന്റിമസി നഷ്ടമായെങ്കിൽ ക്രൈ ബിഫോർ ദ ലോർഡ്, ലോർഡ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ട്.